ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായി സ്വാഗതം അരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ അത്യവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിലേക്ക് തിരുവചന ചിന്തകളുമായി ഒരിക്കൽ കൂടി ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളോടൊപ്പം ഇന്നത്തെ ചിന്തയിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. മാനസാന്തരത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. നിത്യ ജീവനിലേക്ക് ഒരു പടി കൂടി ഞങ്ങൾ അടുക്കുവാൻ, കർത്താവാകുന്ന പടിയിൽ കൂടി സഞ്ചരിക്കുവാൻ, കയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുവാകുന്ന സ്വർഗീയ ഗോവേണിയിലൂടെയുള്ള നിത്യ ജീവിത ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പാപിയായിത്തീർന്ന മനുഷ്യനെ ദൈവം ഇപ്പോഴും സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം പ്രകൃതിയാകുന്ന അബ്രപാളികളിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്നും, ആ സ്നേഹത്തിൽ നിന്നും അകന്നുപോകുന്ന യാക്കോബിനെ പോലെയുള്ള പാപികൾക്ക് ദൈവം തന്നെ മുൻകൈയെടുത്ത് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നിത്യജീവന്റെ പാത തെളിയിക്കുന്നു എന്നും, തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു രക്ഷകന്റെ ആവശ്യം ഉണ്ടെന്ന തിരിച്ചറിവോടുകൂടെ മാനസാന്തരം പ്രാപിക്കണം എന്നുമായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്വർഗീയ ഗോവേണിയാകുന്ന ക്രിസ്തുവിലൂടെ നിത്യജീവന്റെ പടികൾ കയറുമ്പോൾ നമ്മുടെ പാപങ്ങളെ അവൻ അറിയുന്നുവെന്നും, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുമെന്നും ഇന്ന് നമ്മൾ ചിന്തിക്കും. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സങ്കീർത്തനങ്ങൾ 51, അതിൻ്റെ 1 മുതൽ താഴേക്കുള്ള ഭാഗങ്ങൾ. ദൈവമേ, നിന്റെ ദയയ്ക്ക് ഒത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. ജീവിതത്തിന്റെ വിപരീത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ദാവീദ്. തന്റെ സൈന്യത്തിലെ വിശ്വസ്തനായ ഭടൻ ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി ദാവീദ് ഉപയോഗിച്ചു. ഈ പാപത്തോട് അനുബന്ധിച്ച് തന്നെ മറ്റു പല പാപങ്ങളും ദാവീദ് ചെയ്യുകയുണ്ടായി. തന്റെ പാപഭാരം വിശ്വസ്തനായ തന്റെ സുഹൃത്തിന്റെ തന്നെ തലയിൽ കെട്ടിവെക്കുവാൻ ദാവീദ് ശ്രമിച്ചു. അവസാനം ചതിയിലൂടെ തന്റെ സുഹൃത്തിനെ വധിക്കുകയും ചെയ്തു. ആഴ്ചകൾക്ക് ശേഷം തന്റെ സുഹൃത്ത് ഭടനായ ഊരിയാവിന്റെ ഭാര്യ ബർഷേബ ദാവീദിന്റെ അടുക്കൽ വന്ന് ഒരു കാര്യം ഉണർത്തിച്ചു: ഞാൻ ഗർഭിണിയാണ്. തന്റെ പാപം എല്ലാ തരത്തിലും മൂടിവെക്കപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് തന്റെ പാപത്തിന്റെ തെളിവ് എന്ന പോലെ ബർഷേബ ഗർഭവാർത്തയുമായി ദാവീദിന്റെ മുമ്പിൽ വന്നു നിന്നത്. നാം പാപത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ദൈവം പാപത്തെ വ്യക്തമായും സുതാര്യമായും കാണുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ പാപത്തെ നമുക്ക് മറച്ചു വെക്കുവാൻ സാധിക്കുകയില്ല. അത് മലർന്നതും നഗ്നവുമായി കിടക്കുന്നു. ദാവീദിന്റെ പാപത്തെ, അതിന്റെ തീവ്രതയെ മനസ്സിലാക്കി കൊടുക്കുവാൻ നാഥാൻ എന്ന പ്രവാചകനെ യഹോവ ദാവീദിന്റെ അടുക്കൽ അയച്ചു. നാഥാൻ ചെന്ന് ദാവീദിനോട് ഒരു കഥ പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചു. 2 ശമൂവേൽ 12:1-7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നും ഇല്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെപ്പോലെയും ആയിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുകളിൽ നിന്ന് ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണേ, ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ ദാവീദിനോട് പറഞ്ഞ ചെറുകഥയിലെ വില്ലൻ താനാണെന്ന് ദാവീദ് ഒരിക്കലും ഓർത്തില്ല. മറ്റുള്ളവർക്കെതിരെ നാം വിധിക്കുന്ന കുറ്റം ചെറുതാകട്ടെ വലുതാകട്ടെ, അത് നമ്മുടെ ജീവിത പാളിച്ചകൾ എത്രയാണെന്ന് നമ്മൾ ഓർക്കാതെ ചിലപ്പോൾ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തും. ദാവീദ് എന്ന പാപിയെ നാഥാൻ ധൈര്യത്തോടും ബുദ്ധിപരമായും നയചാതുര്യത്തോടും അഭിമുഖീകരിച്ചു. എന്നാൽ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ മുഖത്തു നോക്കി തറപ്പിച്ച് ദൃഢസ്വരത്തിൽ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഈ ശബ്ദം കൊട്ടാരത്തിൽ മുഴങ്ങിക്കേട്ടു. ദാവീദ് വിളറി വെളുത്തു. ദാവീദ് ഉമിത്തിയിലിരുന്ന് മനം നൊന്ത് മുഖം വിളറി തകർന്ന അവസ്ഥയിൽ ആയിത്തീർന്നു. ശരീരം ക്ഷീണിച്ച് വിയർക്കുകയും ഒരുപക്ഷെ ക്ഷീണിതനായി തൻ്റെ തെറ്റിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ഓർക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്താണ് നാഥാന്റെ പ്രസ്താവനയുടെ പൊരുൾ? ഇസ്രായേലിൻ്റെ ദൈവം പ്രവാചക ശ്രേഷ്ഠനായ മോശ മുഖാന്തരം മനുഷ്യന് കൊടുത്ത ശുദ്ധ ജീവിത ശൈലിയുടെ മാനദണ്ഡത്തെ ദാവീദ് കളങ്കപ്പെടുത്തി. ഇവിടെ 10 കൽപ്പനയിലെ 4 കൽപ്പനകളുടെ ലംഘനമാണ് അവൻ നടത്തിയത്. മോഹിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകമരുത്, പരസ്ത്രീയുമായുള്ള പള്ളിമെത്ത പങ്കിട്ടതുകൊണ്ടുണ്ടായ പാപത്തിൻ്റെ ചക്രവാളം അവൻ്റെ കണ്ണുകളുടെ സീമയ്ക്കും അപ്പുറത്തായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ദാവീദ് ചൊരിഞ്ഞതായിട്ടുള്ള രക്തം പുരണ്ട കരത്തെ ദാവീദ് ഓർത്തു. താൻ ചെയ്തതായ കുലപാതകം ദാവീദ് ഓർത്തു. തൻ്റെ സുഹൃത്തിനോട് ചെയ്ത ചതി അവൻ ഓർത്തു. അവസാനം ദാവീദ് അനുതാപത്തിൻ്റെ ഒരു പ്രസ്താവന നടത്തി. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. 2 ശമൂവേൽ 12:13 ഈ സംഭവത്തിൻ്റെ അനുബന്ധമായാണ് 51-ാം സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും നമുക്ക് കാണുവാൻ സാധിക്കുക. തൻ്റെ പാപത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ ദാവീദ് അവസരത്തിനൊത്ത് അനുതാപത്തിൻ്റെ ഒരു മാർഗം സ്വീകരിച്ചു. പാപഭാരവും അനുതാപവും ഒന്നിച്ചു ചേർന്നപ്പോൾ ഹൃദയസ്പർശിയായ ഏറ്റുപറച്ചിലിൻ്റെ ഒരു സങ്കീർത്തനം ഒരു മാപ്പപേക്ഷയായി നമുക്ക് ലഭിച്ചു. ഇന്ന് നാം സാധാരണ തെറ്റു ചെയ്തതിനു ശേഷം ഔപചാരികമായി പറയാറുള്ള ഞാൻ ഖേദിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന തരത്തിലുള്ള വെറും പറച്ചിലായിരുന്നില്ല അത്. ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ നിന്നും ഉയർന്നു വന്നതായ അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ പ്രസ്താവന കൂടിയായിരുന്നു അത്. 51-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. ഈ സങ്കീർത്തന ഭാഗങ്ങളിലൂടെ നമ്മുടെ കണ്ണുകളെ നമ്മൾ ഓടിക്കുമ്പോൾ തൻ്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ഉരുകുന്ന ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് കൃപയ്ക്കു വേണ്ടി കാതോർത്ത് നിൽക്കുന്ന, വാഞ്ചിക്കുന്ന ഒരു ഹൃദയമുള്ള മനുഷ്യനെ നമുക്കവിടെ കാണാം. ദൈവകരുണയുടെ ബഹുത്വത്താൽ മാത്രം രക്ഷപ്പെടുവാൻ സാധിക്കുന്ന ഈ ഒരു അവസ്ഥയെ തിരിച്ചറിഞ്ഞ ദാവീദിൻ്റെ ചിത്രം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്ന യാചന നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അതോടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ പച്ചപിടിക്കുവാനുള്ള ഏക മാർഗം കർത്താവിൻ്റെ കൃപയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദൈവവുമായി അകന്ന അവൻ്റെ ബന്ധം വിളക്കിയെടുക്കുവാനുള്ള ഒരു അവസരം ദൈവത്തിൻ്റെ കൃപയിലൂടെ അവന് ലഭിക്കും എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതിന് ദൈവം വെച്ച മാർഗം അവൻ സ്വീകരിച്ചു. തൻ്റെ ഹൃദയത്തെ കീറിമുറിച്ച് അഗാധ നൊമ്പരത്താൽ അവൻ വിങ്ങിപ്പൊട്ടി അണമുറിഞ്ഞ് ഒഴുകിയ അവൻ്റെ പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ ഈ വാക്യങ്ങളിലൂടെ ശ്രദ്ധിച്ചു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സ്നേഹിതരെ, പാപം നമ്മെ കളങ്കപ്പെടുത്തുന്നു. ദൈവം നമുക്കായി വിഭാവനം ചെയ്ത വിശുദ്ധ ജീവിതത്തിൻ്റെ മാർഗങ്ങളിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും ബാധിക്കുന്ന വലിയ കറുത്ത പരുക്കളും വടുക്കളും കുഴികളും അത് നമ്മുടെ മുമ്പിൽ ഉയർത്തും, നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കും. കുറ്റബോധം മുറ്റി നിൽക്കുന്ന ഹൃദയത്തിൽ അനുതാപത്തിൻ്റെ ഒരു കടൽ ഇരമ്പുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പാപി പാപക്ഷമ പ്രാപിക്കുമ്പോൾ അവിടെ ദൈവകൃപയുടെ ഒരു വലിയ പ്രവാഹം തന്നെ നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നമ്മുടെ പാപത്തിൻ്റേതായിട്ടുള്ള ദുഃഖം, പാപത്തിൻ്റേതായിട്ടുള്ള ബോധ്യം ആനന്ദമായി പരിണമിക്കും. പാപക്ഷമ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അനുതാപത്തോടെ പാപികളുടെ ഹൃദയം ഒരു ശാന്ത തടാകമായോ അല്ലെങ്കിൽ ഒരു ശാന്തമായ ഉദ്യാനമായോ മാറും. ഹൃദയ തന്ത്രികളിൽ പരിശുദ്ധാത്മാവ് വീണകൾ മീട്ടും. വിങ്ങുന്ന വാക്കുകളോടെ ദാവീദ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും എൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സങ്കീർത്തനങ്ങൾ 32 അധ്യായം 3-5 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ തൻ്റെ ബാല്യകാല ഭവനം സന്ദർശിക്കുന്ന സമയം ശക്തിയായ ഒരു കൊടുങ്കാറ്റടിച്ചു. മുൻവശത്തെ ജനാലയിൽ കൂടി നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ടായ കാറ്റടിച്ച് മുറ്റത്തു നിന്നിരുന്ന ഉയരമുള്ള ഒരു വൻവൃക്ഷം പിഴുതു വീണു. മനോഹരമായ ആ വൃക്ഷം പെട്ടെന്ന് വീണതിൽ അയാൾ അത്ഭുതപ്പെട്ടു. പിന്നീട് വീണ വൃക്ഷത്തിൻ്റെ തടി പരിശോധിച്ചപ്പോൾ കൊടുങ്കാറ്റ് മാത്രമല്ല അത് വീഴുവാൻ കാരണമെന്ന് മനസ്സിലായി. ആ വൃക്ഷത്തിൻ്റെ ഉൾഭാഗം കേടുപിടിച്ച് അത് ബലഹീനമായി തീർന്നിരുന്നു. ആ വൃക്ഷം ഒരു തൈച്ചെടിയായിരുന്നപ്പോൾ ഒരു കൈക്കോടാലി ഉപയോഗിച്ച് അതിൻ്റെ പുറത്തൊലി ചെത്തിക്കളഞ്ഞ കാര്യം അപ്പോൾ അവൻ ഓർമ്മിപ്പിച്ചു. പല വർഷങ്ങൾ കൊണ്ട് ആ വിടവുകളിൽ കൂടി വെള്ളം അകത്തു പ്രവേശിച്ചു. ആ വൃക്ഷത്തിൻ്റെ ഉൾഭാഗം കേടുള്ളതായി തീരുകയും ചെയ്തു. ശക്തിയോടെ നിൽക്കുന്നു എന്ന് തോന്നിച്ച ഒരു വൻവൃക്ഷം പെട്ടെന്ന് കാറ്റിൻ്റെ ശക്തിയെ നേരിടുവാൻ സാധിക്കാതെ മറിഞ്ഞു വീണു. ആ വൃക്ഷം ഭൂമിയിലേക്ക് തകർന്നു വീണു. നമ്മളും നമ്മളുടെ ധാർമ്മിക ജീവിതത്തിലെ ചെറിയ വിള്ളലുകൾ മൂലം തോൽവിയടയുവാൻ വീണുടയുവാൻ ഇടയായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ശക്തി തകർത്തു കളയുന്ന ഏതെങ്കിലും ദുഷിച്ച പാപം നമുക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കണം. അഥവാ മൂടിവെക്കാമെന്ന് നാം ചിന്തിച്ചിരിക്കുന്ന നിസാരമായ പാപങ്ങളായിരിക്കാം നമ്മുടെ പതനത്തിന് കാരണം. സങ്കീർത്തനക്കാരൻ 19 സങ്കീർത്തനത്തിൽ 12 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ചുണ്ടുകളിലും ഉയരേണ്ടതാണ്. മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോലും മായ്ച്ചു കളയുവാൻ നമുക്കും അവസരമുണ്ട്. അത് സാധിക്കുന്നത് ദൃശ്യമായ അനുതാപത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ സകലവും മനസ്സിലാക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഈ ദൃശ്യ അനുഭവം, ദൃശ്യ അനുതാപം നമ്മിൽ ഉളവാക്കിയാൽ നമ്മുടെ സ്വന്ത ശക്തിയുടെ പരിശ്രമത്താൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ അനുതപിച്ചാൽ നമ്മുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളും ക്ഷമിക്കപ്പെടുവാൻ ഇടയാകും. അങ്ങനെ ക്രിസ്തുവാകുന്ന പടിയിലൂടെ ഒരു പടി കൂടെ മുന്നേറുവാനും നമുക്ക് സാധിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ തിരുവചന ധ്യാന സമയത്ത് തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരുന്നതുകൊണ്ട് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങൾ തിരിച്ചറിയാതെ പോയ പാപങ്ങളെ തിരുസന്നിധിയിൽ ഏറ്റുപറയുവാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെ അങ്ങ് പൊറുക്കുമാറാകണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപയുടെ പ്രവാഹം അങ്ങ് നടത്തണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. രക്ഷയുടെ മാർഗത്തിലേക്ക് തിരികെ വരുവാൻ, അതുവഴി അങ്ങയിലേക്ക് ഒരു പടി കൂടി ഞങ്ങൾ അടുക്കുവാൻ സഹായിക്കണമേ. നിത്യജീവന് ഞങ്ങളും അവകാശികളായി അങ്ങ് മാറ്റണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-333-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.